ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ന്യൂഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പൊതുമേഖലാ ബാങ്കുകൾ വഴി 52,300 കോടിയിലേറെ രൂപയുടെ വായ്പകൾ ലഭ്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ബിജെപി വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബിൻ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക്. 15-ാം കേരള നിയമസഭയുടെ 16-ാം സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നാളെ തുടക്കമാകും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്നു. പരാതികൾ ഈ മാസം 30 വരെ സമർപ്പിക്കാം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ടിനായി കേരള ടീം ഇന്ന് അസമിലേക്ക് പുറപ്പെടും. വാർത്തകൾ വിശദമായി. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ന്യൂഡൽഹിയിലെത്തി. വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സ്വീകരിച്ചു. യുഎഇ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമുള്ള അദ്ദേഹത്തിന്റെ 3-ാമത്തെ ഔദ്യോഗിക സന്ദർശനമാണിത്. ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്ന് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ യുഎഇ സമഗ്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുന്നതിനും കൂടിക്കാഴ്ച വഴിയൊരുക്കും. രാജ്യത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വിവിധ പൊതുമേഖലാ ബാങ്കുകൾ 52,300 കോടിയിലേറെ രൂപയുടെ വായ്പകൾ അനുവദിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കണക്കാണിത്. എംഎസ്എംഇകളുടെ അടിസ്ഥാന വായ്പാ അവലോകന മാതൃകയ്ക്ക് പൊതുമേഖലാ ബാങ്കുകൾ കഴിഞ്ഞ വർഷം തുടക്കമിട്ടിരുന്നു. ഇത് വായ്പാ നടപടികൾ കൂടുതൽ സുഗമമാക്കിയതായും ധനമന്ത്രാലയം അറിയിച്ചു. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം പോളണ്ട് കൈക്കൊള്ളണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പോളിഷ് ഉപപ്രധാനമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പോളണ്ട് ഇന്ത്യൻ ഭൂമികയ്ക്ക് അപരിചിതമായ ഒരു ദേശമല്ലെന്നും ശ്രീ ജയശങ്കർ അഭിപ്രായപ്പെട്ടു.
I have candidly shared our views on the Ukraine conflict and its implications. Deputy Prime Minister, you are no stranger to our region and are more than familiar with the long-standing challenges of cross-border terrorism. Poland should display zero tolerance for terrorism and not help fuel the terrorist infrastructure in our neighborhood.
മധ്യ യൂറോപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നാണ് പോളണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. ബിജെപി വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബിൻ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക്. അധ്യക്ഷ സ്ഥാനത്തേക്ക് നബിന്റെ പേര് മാത്രമാണ് ഉയർന്നു വന്നതെന്ന് ദേശീയ വരണാധികാരി കെ ലക്ഷ്മൺ അറിയിച്ചു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നാളെ നടക്കും. നിലവിലെ അധ്യക്ഷൻ ജെ പി നഡ്ഡ, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതിൻ നബിന്റെ പേരാണ് നിർദ്ദേശിച്ചത്. ന്യൂഡൽഹിയിലെ റിപ്പബ്ലിക് ദിന ക്യാമ്പിലെ എൻസിസി കേഡറ്റുകളെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി സന്ദർശിച്ചു. യുവാക്കളുടെ മനസ്സിൽ അച്ചടക്കം, ദേശഭക്തി തുടങ്ങിയ മൂല്യങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ എൻസിസി സുപ്രധാന പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിലെ പ്രധാന ശില്പികളാണ് യുവതലമുറയെന്നും നാവികസേനാ മേധാവി അഭിപ്രായപ്പെട്ടു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. കരൂരിൽ തമിഴക വെട്രിക്കഴകം റാലിക്കിടെയുണ്ടായ ദുരന്തത്തിൽ പാർട്ടി അധ്യക്ഷനും നടനുമായ വിജയ് ചോദ്യം ചെയ്യലിനായി ഡൽഹിയിലെ സിബിഐ ഓഫീസിൽ ഹാജരായി. കഴിഞ്ഞയാഴ്ചയും വിജയിയെ ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ടിവികെ സംഘടിപ്പിച്ച റാലിക്കിടെ തിക്കിലും തിരക്കിലുംപെട്ട് 41 പേരാണ് മരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 25-ന് മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 23 വരെ അറിയിക്കാം. സിഐഎസ്എഫ് വന്ദേ മാതരം കോസ്റ്റൽ സൈക്ലത്തോൺ 2-ാം പതിപ്പിന് ഈ മാസം 28-ന് തുടക്കമാകും. ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് വെർച്വലായി ഫ്ളാഗ് ഓഫ് ചെയ്യും. അടുത്ത മാസം 22-ന് കൊച്ചിയിൽ സമാപിക്കുന്ന സൈക്ലത്തോണിൽ 65 വനിതകൾ ഉൾപ്പെടെ 130 സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഇതിൽ 10 സൈക്ലിസ്റ്റുകൾ കേരളത്തിൽ നിന്നുള്ളവരാണ്. 11-ാമത് അജന്ത എല്ലോറ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ഈ വർഷത്തെ പത്മപാണി പുരസ്കാരത്തിന് പ്രശസ്ത സംഗീത സംവിധായകൻ ഇളയരാജ അർഹനായി. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് പുരസ്കാരം. 2,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഈ മാസം 28-ന് ആരംഭിക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ പുരസ്കാരം സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharathi.gov.in/pbvacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. 15-ാം കേരള നിയമസഭയുടെ 16-ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. മാർച്ച് 26 വരെ 32 ദിവസം സഭ സമ്മേളിക്കും. ഈ മാസം 29-ന് ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. ഫെബ്രുവരി 2 മുതൽ 4 വരെ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയാണ്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടികയിലുള്ള പേരുകൾ നീക്കം ചെയ്യാനായി 5,528 അപേക്ഷകൾ ഇതുവരെ ലഭിച്ചു. കരട് വോട്ടർ പട്ടികയിലില്ലാത്ത 564,810 പേരാണ് പേര് ചേർക്കാനായി അപേക്ഷ സമർപ്പിച്ചത്. കരട് പട്ടികയിലെ തിരുത്തലുകൾക്കായി അനുവദിച്ചിരുന്ന സമയപരിധി ഈ മാസം 30 വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടിയിട്ടുണ്ട്. വികസിത ഭാരതത്തിലേക്കുള്ള മികച്ച ചുവടുവയ്പാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ കൌൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ കോഴിക്കോട് NITയിൽ സംഘടിപ്പിച്ച NEP 2020 നാഷണൽ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാഷണൽ മിഷൻ ഫോർ മെന്ററിംഗ് വെബ് പേജ് പ്രകാശനവും ഗവർണർ നിർവഹിച്ചു. രാജ്യത്തെ വൈദ്യുതി വിതരണ കമ്പനികൾ 2024-25 കാലയളവിൽ 2,700 കോടിയിലധികം രൂപയുടെ ലാഭം നേടിയതായി കേന്ദ്രമന്ത്രി മനോഹർലാൽ. ന്യൂഡൽഹിയിലെ IIT ഡൽഹി ക്യാമ്പസിലെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഊർജ്ജ മേഖലയിലെ നഷ്ടം ഒഴിവാക്കുന്നതിനായി അടുത്ത ബജറ്റ് സമ്മേളനത്തിൽ വൈദ്യുതി നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
अब 2700 करोड़ रुपये का लाभ हुआ है, जो पिछले साल यानी 23-24 में जो 25,000 करोड़ रुपये के घाटे में. अभी हम अगले बजट सेशन में इलेक्ट्रिसिटी जो एक्ट है उसमें एक अमेंडमेंट ला रहे हैं, उस अमेंडमेंट में कुछ बंधन और हो जाएंगे उनके ऊपर ताकि घाटे की ओर न बढ़े, साथ साथ डिस्कॉम्स को पैसा पूरा मिलता रहे और वो जो घाटे के जितने इश्यूज हैं उसमें एक प्रकार सस्पेंडमेंट के माध्यम से ठीक करेंगे.
സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ടിനായി കേരള ടീം ഇന്ന് അസമിലേക്ക് പുറപ്പെടും. പഞ്ചാബിനെതിരെ ഈ മാസം 22-നാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ഡിസംബറിൽ ആരംഭിച്ച് കണ്ണൂരിലും വയനാട്ടിലുമായി നടന്ന പരിശീലന ക്യാമ്പിൽ മികവ് തെളിയിച്ച 22 പേരാണ് അന്തിമ ടീമിലുള്ളത്. ശബരിമലയിൽ മകരവിളക്ക് കാലത്തെ തീർത്ഥാടകർക്കുള്ള ദർശനം ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകിട്ട് വരെ പമ്പയിലെത്തിയ തീർത്ഥാടകരെ ദർശനത്തിനായി സന്നിധാനത്തേക്ക് കടത്തിവിട്ടു. രാത്രി 9:00 നടയടച്ച ശേഷം മാളികപ്പുറത്ത് ഗുരുതി പൂജ നടക്കും. നാളെ രാവിലെ 6:30 പൂജകളും ചടങ്ങുകളും പൂർത്തിയാക്കി നടയടയ്ക്കും. രാജ്യത്ത് സ്വർണം വെള്ളി വിലയിൽ വർദ്ധനവ്. ഗ്രീൻലാൻഡ് വിഷയത്തിൽ ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ചുങ്കം ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ തുടർന്നാണിത്. സ്വർണം പവന് 1,800 രൂപ വർദ്ധിച്ച് 1,07,240 രൂപയായി. വെള്ളി കിലോഗ്രാമിന് 3,400 രൂപയായി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം രേഖപ്പെടുത്തി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ജയൻസും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലുള്ള മത്സരം ആരംഭിച്ചു. ടോസ് നേടിയ ഗുജറാത്ത് ജയൻസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. 8 പോയിന്റുമായി ബംഗളൂരു 1-ാം സ്ഥാനത്തും 4 പോയിന്റുമായി ഗുജറാത്ത് 3-ാമതുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പൊതുമേഖലാ ബാങ്കുകൾ വഴി 52,300 കോടിയിലേറെ രൂപയുടെ വായ്പകൾ ലഭ്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. BJP വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബിൻ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക്. 15-ാം കേരള നിയമസഭയുടെ 16-ാം സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നാളെ തുടക്കമാകും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടികാ പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്നു. പരാതികൾ ഈ മാസം 30 വരെ സമർപ്പിക്കാം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ടിനായി കേരള ടീം ഇന്ന് അസമിലേക്ക് പുറപ്പെടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.